ഹരി ഓം. വളരെ കഠിനമായ, മനസ്സിലാക്കാൻ വിഷമമേറിയ വൃത്താന്തങ്ങൾ അറിഞ്ഞ സാമവേദത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ആധുനിക ശാസ്ത്രവും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളും എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം? നാം പല കാര്യങ്ങളും ആധുനിക ശാസ്ത്രമാണ്, ആധുനിക ഊർജതന്ത്രത്തിലൂടെയോ രസതന്ത്രത്തിലൂടെയോ ശാരീരിക ശാസ്ത്രത്തിലൂടെയോ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എത്ര കണ്ട് നമ്മുടെ ആർഷ മഹർഷിമാർ കണ്ടെത്തിയിരുന്നു, അവർ എങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു, അവർ അതിനെ എങ്ങനെ വിശകലനം ചെയ്തിരുന്നു എന്ന് നാം ശ്രദ്ധിക്കണം. ഇന്നത്തെ പഠനങ്ങൾ കൊണ്ടും ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാല വിദ്യാഭ്യാസത്തിലൂടെയോ വൈദ്യശാസ്ത്രങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നതിലൂടെയോ നമ്മുടെ ആധുനിക ശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ ശാരീരിക ശാസ്ത്രത്തിനെ പഠിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. നേരെ മറിച്ച്, ഒരു ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഒരാൾക്ക് ഈ പറയുന്ന ശാസ്ത്രരീത്യ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എന്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് തുലനം ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ പ്രയോജനകരമായി തീരും, പല പുതിയ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ആധുനിക ശാസ്ത്രവും മറ്റും പഠിച്ചതിന് ശേഷം ഇന്ത്യ സാമ്രാജ്യത്തിലെ പൌരാണികർ മഹർഷിമാരടക്കം എല്ലാവരും അന്ധവിശ്വാസികളാണ്, കാര്യവിവരം അറിഞ്ഞൂടാത്തവരാണ് എന്നൊക്കെ വീമ്പിളക്കുന്നതായ ഇന്നത്തെ ജനമധ്യത്തിൽ അവരുടെ അജ്ഞതയെക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കുവാനുള്ളൂ. ഏതാണോ തനിക്ക് അറിഞ്ഞുകൂടാത്തത് അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതിനെ ഒരു അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ജനസമൂഹമാണ് നാം കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് വിശകലനം ചെയ്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുക എത്ര തെറ്റാണ് എന്ന് ചിന്തിക്കണം. അല്പം മുമ്പ് പറഞ്ഞതുപോലെ വേദങ്ങളും ഉപനിഷത്തുകളിലും മറ്റും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരു വാക്യാർത്ഥം, അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം മാത്രം എടുത്താൽ ഒരു കാര്യം മനസ്സിലായേക്കും. അതിനുശേഷം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു വ്യംഗ്യാർത്ഥം കൂടെ കിട്ടിയേക്കും. എന്നാൽ അതിനെപ്പറ്റി വളരെയധികം സ്വയം മനസ്സിൽ ആമന്ത്രണം ചെയ്ത് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ പല പുതിയ അർത്ഥങ്ങളും പുതിയ ചക്രവാളങ്ങളും സീമകളും കണ്ടെത്താൻ സാധിച്ചേക്കും എന്നുള്ളതാണ് സത്യം. പലരും ഒരു റിക്കോ അല്ലെങ്കിൽ വേദത്തിന്റെ ഏതെങ്കിലും ഒരംശമോ നോക്കിയതിന് ശേഷം, അതിന്റെ വാക്യാർത്ഥം മാത്രം ശ്രദ്ധിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകാതെ ഇതെന്താണ് എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിർത്തുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും മറ്റും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പരോക്ഷപ്രിയായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് പരോക്ഷമായിട്ടുള്ള കാര്യമാണ് ദേവന്മാർക്കിഷ്ടം. അതുതന്നെയാണ് അല്പം മുമ്പ് സാമവേദത്തിൽ തന്നെ പറഞ്ഞപ്പോ ആ പരോക്ഷത്തിനെ പറ്റി പറഞ്ഞത്. പ്രത്യക്ഷമായാലും പരോക്ഷമായിട്ടുള്ള സാമം ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നു, പ്രത്യക്ഷമായത് മനുഷ്യനെയും ചില ശുഷ്കമായ ചില ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ പരോക്ഷ പ്രത്യക്ഷമായത് ബഹുജന നന്മയ്ക്കായിട്ടുള്ളതാണെന്നും മറ്റും അല്പം മുമ്പ് നാം കേട്ടതേയുള്ളൂ. അതുകൊണ്ട് ഈ പരോക്ഷമായ കാര്യങ്ങളിൽ, അതായത് പ്രത്യക്ഷമായിട്ട് നാം ഒന്ന് കാണുന്നത് നാം ശരിയാണെന്ന് വിചാരിച്ചാൽ പോലും അത് പരോക്ഷമായ കാര്യത്തിലോട്ട് കടന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ആധുനിക ശാസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ആർഷഭാരതത്തിലെ മഹർഷിമാരും ശാസ്ത്രജ്ഞന്മാരും ഇതേക്കുറിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം. നാം ചിന്തിക്കുന്ന പോലെ വെറും അന്ധവിശ്വാസമല്ല, അതിനെപ്പറ്റി അവർ നല്ലവണ്ണം പഠിച്ചിരുന്നു. അത് അവരാൽ കഴിയുന്നത്ര രീതിയിൽ മാത്രമല്ല, ചിന്തിക്കുന്തോറും പുനർവിചിന്തനം ചെയ്യുന്തോറും അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ കെൽപ്പുള്ള രീതിയിൽ അതിനെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നും കരുതണം. നാം നോക്കാം ചില കാര്യങ്ങൾ. പ്രധാനമായിട്ട് ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ഹൃദയത്തിന്റെ കാര്യം തന്നെ ശ്രദ്ധിക്കാം. അപ്പോ നമുക്കറിയാം ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഒരു പാവക്കൂത്ത കളിപ്പിക്കുന്നവൻ ഒരു യന്ത്രത്തിലേറ്റിയിരിക്കുന്ന പാവകളെ എങ്ങനെയാണോ ചലിപ്പിക്കുന്നത്, അത് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് തോന്നും ഈ പാവകൾ സ്വയം ചലിക്കുകയല്ലേ, എത്ര തന്മയത്വത്തോടുകൂടി അവ ചലിക്കുന്നു എന്നും മറ്റും ഒരു ദ്രഷ്ടാവിന് കാണുന്നവന് തോന്നിയേക്കാം. പക്ഷെ അതെങ്ങനെയാണ് ചലിക്കുന്നത്? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ആ മായയിൽ അകപ്പെട്ടു പോയത് ആ യന്ത്രത്തിൽ കൂടി ചലിക്കുന്ന ആ പാവക്കൂത്ത് കണ്ടിട്ട് ആ പാവകൾ സ്വയം ചലിക്കുകയല്ലേ, എത്ര തന്മയത്വത്തോടുകൂടി അവ ചലിക്കുന്നു എന്നും മറ്റും ഒരു ദ്രഷ്ടാവിന് കാണുന്നവന് തോന്നിയേക്കാം. പക്ഷെ അതെങ്ങനെയാണ് ചലിക്കുന്നത്? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ആ മായയിൽ അകപ്പെട്ടു പോയത് ആ യന്ത്രത്തിൽ കൂടി ചലിക്കുന്ന ആ പാവക്കൂത്ത് കണ്ടിട്ട് ആ പാവകൾ സ്വയം ചലിക്കുകയാണോ എന്ന് നമുക്ക് തോന്നുമാറ്. എങ്ങനെയാണ് വരുന്നത്? അതിന്റെ കാരണം ആ യന്ത്രവും ആ യന്ത്രത്തെ ഓടിക്കുന്നവനും ആ യന്ത്രത്തെ ചലിപ്പിക്കുന്നവനും ആ യന്ത്രത്തിന് ശക്തി പ്രദാനം ചെയ്യുന്നവനുമായ ആ ഈശ്വരൻ എവിടെ നിൽക്കുന്നു? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആ ഹൃദ്ദേശത്തിലാണ്, ഹൃദയത്തിലാണ് ആ ഈശ്വരൻ നിലകൊള്ളുന്നത്. എന്നിട്ടാണ് ഭ്രാമയൻ സർവഭൂതാനി, ഭ്രാമയൻ ചലിപ്പിക്കുന്നു, വ്യക്തമായിട്ട് ചലിപ്പിക്കുന്നു, അവ്യക്തമായിട്ട് ചലിപ്പിക്കുന്നു, ചലിക്കുമാറ് തോന്നിപ്പിക്കുന്നു. ഈ ഭ്രാമയൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവും. നടക്കുന്നു എന്ന് പറഞ്ഞില്ല, കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല, ആ ഭ്രാമയൻ എന്ന് പറഞ്ഞത് ആ വാക്ക് നമ്മെപ്പോലും ഭ്രമിപ്പിക്കുന്നത് കൊണ്ടാണ് ഭ്രാമയൻ എന്ന് പറഞ്ഞത്. ആ മായയുടെ ശക്തിയും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ആ ഹൃദ്ദേശത്തിൽ നിൽക്കുന്ന ആ ഈശ്വരന്റെ കാര്യം നാം ആലോചിക്കുക. അപ്പോ ഹൃദയത്തിലാണ് ഈശ്വരൻ നിൽക്കുന്നത് എന്ന് വ്യക്തമായിട്ടും ഭഗവാൻ കൊട്ടിഘോഷിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ ഈ ഒരു ശ്ലോകത്തിലൂടെ. നാം ഈ ആർഷഭാരതത്തിലെ മഹർഷിമാരും ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ്, എവിടെയാണ് ഇതിനെക്കുറിച്ച് ഈ ഹൃദയത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാം. നമുക്കറിയാം ഋഷിർ ഗുരുത്വാ ശിരസോപിധാരിയ ഛന്ദോക്ഷരത്വാ രസനാഗത സ്യാത് ധിയ വജന്തനയ സദൈവ ഹൃതി പ്രവിഷ്ടാം അനുദേവത ച എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഋഷിമാരെ അവരുടെ ഗുരുത്വം കൊണ്ട് അവർക്ക് വലിയ ഭാരമേറിയവരാണ്. ഒരു ഗുരുവിനെ നാം ഗുരുത്വമുള്ളത് കൊണ്ടാണ് അവരെ ഗുരു എന്ന് വിളിക്കുന്നത്. അവരുടെ ശരീരത്തിന്റെ ഭാരം കൂടിയതുകൊണ്ടല്ല, അവരുടെ വിജ്ഞാനം അത്രയധികം വർദ്ധിച്ചതുകൊണ്ടാണ് അവർക്ക് ഗുരുത്വമുള്ളത്. ഒരു ശിഷ്യന് ഗുരുത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുവിനെ വന്ദിക്കുന്നവനും ഗുരു പറയുന്നത് ശ്രദ്ധിക്കുന്നവനുമായ ഒരുത്തനെ ഗുരുത്വമുണ്ടെന്ന് നമ്മൾ പറയുള്ളൂ. അവൻ കുരുത്തക്കേട് കാണിച്ചു എന്ന് നാം പറയാറുള്ളത് അവൻ തെറ്റ് കാണിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഗുരുത്വമുള്ളത് കൊണ്ട് ഭാരമേറിയതായതുകൊണ്ട് മാത്രമല്ല വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായതുകൊണ്ട് ഋഷിർ ഗുരുത്വാ ശിരസോഭിധാര്യ ഋഷിമാരെ ശിരസിലാണ് വഹിക്കുന്നത്. ഏത് മന്ത്രം ചൊല്ലുമ്പോഴും ആ മന്ത്രത്തിന് ഒരു ഋഷിയുണ്ട്, ഒരു ഛന്ദസ്സുണ്ട്, ഒരു ദേവതയുണ്ട്. ആ ദേവതയെ പിന്നെ പറയുകയാണ്, ആദ്യമേ തന്നെ അതിന്റെ മന്ത്രദ്രഷ്ടാവായ ഋഷിയെപ്പറ്റി പറയുമ്പോ ആ ഋഷിയെ ആ ഗുരുത്വം കൊണ്ട് ശിരസോഭിധാര്യ ശിരസിലാണ് നാം വയ്ക്കുന്നത്. അതായത് വാമദേവ ഋഷി പങ്ക്തി ഛന്ദ സദാശിവരുദ്രോ ദേവത എന്ന് പറയും. വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ സവിതാ ദേവത. അപ്പോ ആ ഋഷി ആരാണോ ഈ മന്ത്രദ്രഷ്ടാവ് ആ ഋഷിയെ ശിരസോപിധാര്യ എങ്കിൽ നാം ഓർക്കുന്നത് മനസ്സുകൊണ്ട് അവരെ ചിന്തിക്കുന്നത് അവരെ ആരാധിക്കുന്നത് ഓരോ പ്രാവശ്യവും ആ ഋഷിയുടെ പേര് പറയുമ്പോഴൊക്കെ നാം തലതൊട്ട് വന്ദിക്കുന്നു എന്നുള്ളതാണ്. നാം നമ്മുടെ ഗുരുക്കന്മാരെ തലതൊട്ട് വന്ദിക്കുക, നമ്മുടെ തലതൊട്ട് അവരുടെ പാദത്തെ വന്ദിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുത്വാ ശിരസോപിധാര്യ എന്ന് പറഞ്ഞത്. എന്നാലോ അടുത്തത് ഛന്ദോ അക്ഷരത്വാ, ആ ഛന്ദസ്സുകൾ അല്ലെങ്കിൽ അതിലുള്ള വൃത്തം അല്ലെങ്കിൽ അതിന്റെ മീറ്റർ, അത് പ്രകാരം അത് എവിടെ കൂടെയാണ് വരുന്നത്? നാവിൽ കൂടെയാണ്. ആ നാവ് എന്ന് പറയുന്നത് മാത്രമല്ല സംസാരിക്കാൻ ആവശ്യമുള്ള മാംസപേശികളുടെ ചലനങ്ങളൊക്കെ വന്നാൽ മാത്രമേ അത് ശബ്ദമാവുകയുള്ളൂ. അത് അങ്ങനെ വരണമെങ്കിൽ നാവിന്റെ ഭാഗത്തുകൂടെ അല്ലാതെ വരാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഛന്ദസ് ഈ ഭാഗത്ത് തൊടുന്നത്. അതുകൊണ്ടാണ് ഛന്ദോ അക്ഷരത്വാത് രസനാഗത സ്യാത്. രസന എന്ന് വെച്ചാൽ നാക്ക്, അതിന്റെ ഭാഗത്തായിട്ട് നാം കൈകൊണ്ട് തൊട്ടിട്ട് ആ ഛന്ദസിനെ കാണിക്കുന്നു. പിന്നെയോ ധിയാവഗന്ധ വ്യതയാ സദൈവ ഹൃദി പ്രവിഷ്ടാ മനുദേവതാച. ആ മനസ്സുകൊണ്ട് ആ വാക്കിന്റെ അന്തത്തിലും ഉള്ളിൽ കൂടെ അന്തർഗതമായിട്ടിരിക്കുന്ന ആ ദൈവശക്തിയെ സർവത്ര കണ്ടുകൊണ്ട് മാത്രമല്ല ആ ദൈവശക്തിയെ നാം എവിടെയാണ് വയ്ക്കുന്നത്? ഹൃദി പ്രവിഷ്ടാ മനുദേവതാച, ആ ഹൃദയത്തിലാണ് നാം പറയുന്നത്. ആ ഹൃദയത്തെ തൊട്ടുകൊണ്ടാണ് നാം പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ ദേവതയെയും നാം പറയുന്നത് സവിതാ ദേവത, സദാശിവരുദ്രോ ദേവത എന്നൊക്കെ പറഞ്ഞ അത് ക്രമമായിട്ട് പോകണമെങ്കിൽ ഈ ക്ഷുത്തും പിപാസയും ഈ ഭാഗത്തെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് ഇരുന്നെങ്കിലേ വരികയുള്ളൂ. തലച്ചോറിലെ ചില രോഗങ്ങൾ വരുമ്പോ അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, എന്ത് വിശിഷ്ട ഭോജ്യങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചാലും എത്ര വിശിഷ്ട പാനീയങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചാലും അവർക്കത് ഉപയോഗിക്കാൻ സാധ്യമാകുന്നില്ല. അപ്പോ അവർക്ക് വിശപ്പില്ല, ദാഹമില്ല. ഒരു മഹർഷി ആത്മസംയമനം ചെയ്തുകൊണ്ട് തപസ്സിലിരിക്കുമ്പോ അവർക്ക് ക്ഷുത്തും പിപാസയും ഇല്ല, ആഹാരം വേണ്ട, ദാഹമില്ല, എത്ര നാള് വേണമെങ്കിലും ധ്യാനത്തിലിരിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഈ കൃകലെന്ന് പറയുന്ന വായുവിനെ നിയന്ത്രിക്കാൻ പഠിച്ചതുകൊണ്ട്, നിയന്ത്രിക്കാൻ സാധ്യമായതുകൊണ്ട് അവർക്കത് കഴിയുന്നു എന്നുള്ളതാണ്. ഈ കൃകലം എന്ന് പറയുന്ന വായു അതുകൊണ്ട് ഈ ഭാഗത്തിരുന്നു കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. നമുക്കറിയാം ഇന്ന് തലച്ചോറിന്റെ അടിഭാഗത്ത് ക്രേനിയോ ഫെരിഞ്ചിയോമ മുതലായ ട്യൂമേഴ്സ് വരുമ്പോ ഈ ഹൈപ്പോതലമസിലെ ഈ ഭാഗങ്ങളെ നശിപ്പിച്ചു കളയുന്നു. അതിനുശേഷം ആ ട്യൂമർ ഉണ്ടായ ആളിന് വിശപ്പുമില്ല, ദാഹവുമില്ല. കാരണം ആ ഭാഗങ്ങൾ നശിച്ചുപോയി. പരിശോധിച്ച് നോക്കുമ്പോ ന്യൂറോസർജനോ ന്യൂറോളജിസ്റ്റോ പറയും ഇതാണ് കാരണം, അവിടെ ട്യൂമർ വളർന്നിരിക്കുന്നു, ഓപ്പറേഷൻ വേണം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഈ മഹർഷിമാര് അവരുടെ സ്വപ്രയത്നം കൊണ്ട് ധ്യാനം കൊണ്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അതിന്റെ ഈ പ്രവർത്തനങ്ങളെപ്പറ്റി എത്ര വിശദമായിട്ട് പഠിച്ചിരിക്കുന്നു, എന്നിട്ട് അത്ര വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തത് തന്ത്രി പ്രഭൃതി. നമുക്ക് വയ്യ, ഇറങ്ങണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് താ തന്ത്രി എന്ന് പറയുന്ന ക്ഷീണം, അലസത ഇതൊക്കെ വരുന്നത് ഈ ഭാഗത്തിന്റെയും ഒരു പ്രവർത്തനമാണ്. അപ്പോ ഈ പറയുന്ന ഹൈപ്പോതാലമസിലെ ചില ഞരമ്പിന്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടന്നില്ലെങ്കിൽ എപ്പോഴും കിടന്നുറങ്ങാൻ തോന്നും, എപ്പോഴും ചുമ്മാ കിടക്കണം, ഒന്നിനും ഒരു പ്രവർത്തനം ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, വയ്യ. ഇത് കാരണം ഈ പറയുന്ന ദേവതത്തിന്റെ പ്രവൃത്തി കുറവ് മൂലമാണ്. പിന്നെ ഒരെണ്ണമുണ്ട് ധനഞ്ജയൻ എന്ന് പറഞ്ഞിട്ട് ശോകം, ഇമോഷൻസ്, ഇവരെ ശോകം എന്ന് മാത്രമേ പറയുന്നുള്ളൂവെങ്കിലും അതിൽ കൂടി ഇമോഷൻസ് മുഴുവൻ കണക്കാക്കുമ്പോൾ തലച്ചോറിൽ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന മുഴുവൻ ഭാഗത്തെയും ഈ ധനഞ്ജയന്റെ പരിധിക്കുള്ളിൽ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് സന്തോഷം, സന്തോഷമില്ലായ്മയാണല്ലോ ശോകം. അപ്പോ ആ വിവിധമായ മാനസിക ഓരോ അപഗ്രഥനങ്ങളും അതിന്റേതായ പ്രവൃത്തികളും അതിന്റെ ഉദ്ഭൂതമാകുന്ന മുഖചലനങ്ങളും ഒക്കെ ഈ പറയുന്ന ധനഞ്ജയന്റെ പ്രവൃത്തിയാണ്. മാത്രമല്ല ഒരു ശരീരത്തിൽ നിന്നും ഏറ്റവും ഒടുക്കം വേർപെട്ടു പോകുന്ന വായു ധനഞ്ജയനാണെന്നും ഈ ധനഞ്ജയൻ അതുകൊണ്ട് പ്രാണൻ പോയിക്കഴിഞ്ഞാലും വളരെ കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്നും അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് പിന്നെയും തലമുടി മുതലായ ഭാഗങ്ങൾ വീണ്ടും നഖം മുതലായവ മരിച്ചതിന് ശേഷവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ പറയുന്ന ഈ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വ്യക്തമായിട്ട് തലച്ചോറിലെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ഓരോ പ്രവർത്തനങ്ങളെയും ഈ പ്രാണവായുവിനെയും അതുപോലെ ഈ പ്രധാന പ്രാണങ്ങളായ പ്രാണോപാനവ്യാനോദാന സമാനങ്ങളും നാഗകൂർമ്മ കൃകല ദേവദത്ത ധനഞ്ജയന്മാരിലൂടെ ഇവരെയൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവരെ ഈ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നാം നല്ലവണ്ണം മനസ്സിരുത്തി ചിന്തിച്ചാലേ അത് വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചവും കൂടി ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വീണ്ടും ഉത്തരനാരായണത്തിലേക്ക് വരാം. ഇപ്പോ അവിടെ പറയുന്നു എന്താണ്, പത്മകോശ പ്രതീകാശം ഹൃദയം ചാപ്യധോമുഖം. പത്മകോശ പ്രതീകാശം, പത്മ താമരമൊട്ടുപോലെ, ഹൃദയം ചാപ്യധോമുഖം, ദി ഹാർട്ട് വിത്ത് ഇറ്റ്സ് എപെക്സ് പോയിന്റിംഗ് ഡൌൺവേർഡ്സ് എന്ന് വ്യക്തമായിട്ട് ആധുനിക ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നു. ഹാർട്ട് വിത്ത് ഇറ്റ്സ് എപെക്സ് പോയിന്റിംഗ് ഡൌൺവേർഡ്സ്, അങ്ങനെയാണ് ഹൃദയത്തിന്റെ ഒരു മൊട്ടുപോലെ ഇരിക്കുന്നത്. ആ ഹൃത്കമലമെന്നും ഹൃത്താമരയെന്നും ഒക്കെ നാം വിവക്ഷിക്കുന്നത് പത്മകോശ പ്രതീകാശം. ആ ഹൃദയം അധോമുഖമായിട്ട് അവിടെ എങ്ങനെ ഇരിക്കുകയാണ്, എന്താണ്, അധോ നിശ്ചാപിതശ്ചാന്തേ നാഭ്യാമുപരിതിഷ്ഠതി, നാഭിക്ക് മുകളിലാണ്, നാഭ്യാം ഉപരിതിഷ്ഠതി അതിന്റെ മേളിൽ നിൽക്കുകയാണ്. ഇന്ന് പറയും ഡയഫ്രം എന്ന് പറയുന്ന പ്രാചീരം എന്ന് പറയുന്ന ആ മാംസപേശിക്ക് താഴെയുള്ള ഭാഗമൊക്കെ വയറാണ്, അതിന്റെ മേളിലുള്ള ഭാഗം തോറാക്സ് നെഞ്ച്. അപ്പോ നാഭിക്ക് മുകളിൽ പ്രാചീരത്തിന് മുകളിൽ ഉള്ള ഭാഗത്തെ അത് കാണാൻ ഒക്കൂ എന്നുള്ളത് കൊണ്ടാണ് നാഭ്യാമുപരിതിഷ്ഠതി ജ്വാലമാലാകുലം ഭാതി വിശ്വസ്യായതനം മഹതെ. എല്ലാ ആയതനങ്ങൾ ഓരോരുത്തിന്റെയും ഓരോ ഭാഗത്തിന്റെയും ലിമിറ്റ്സ് ആയതനം, ഭയങ്കരമായ മഹത്തായ ആ ആയതനങ്ങളുടെ ഇടയ്ക്ക് ലോകത്തിന്റെ ആ ആയതനങ്ങളെല്ലാം ജ്വാലമാല കുലംഭാതി, ജ്വാലമാലകളുടെ കൂട്ടങ്ങളുടെ ഇടയ്ക്ക് കിടക്കുകയാണ്. ഈ ജ്വാലമാലാകുലം എന്ന് പറയുന്നത് ഈ നേരത്തെ നാം പറഞ്ഞ ദ്വാസപ്തതിർ ദ്വാസപ്തതിർ നാഡ്യ എന്ന് പറഞ്ഞില്ലേ, അതിൽ കൂടെയൊക്കെ ഈ ഞരമ്പുകൾ ഇങ്ങനെ അവിടെ നിന്ന് ഹൃദയത്തിന്റെ മഹാധമനിക്ക് ചുറ്റും ആയിരക്കണക്കിനാണ് ഈ ചെറിയ ചെറിയ ഞരമ്പുകൾ ഇങ്ങനെ അതിനെ ചുറ്റി ചുറ്റി ഇങ്ങനെ പോകുന്നത്. ഇന്നത്തെ ആ ഡിസെക്ഷൻ പഠിച്ചു നോക്കുമ്പോൾ അവിടെ നിന്ന് പോകുന്ന ഈ ഞരമ്പുകൾ ഇത്രയധികം സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം ഓരോ രക്തധമനിക്ക് ചുറ്റും കടന്നു പോകുന്നുണ്ട്. അതിനെയാണ് ജ്വാലമാലാകുലം ഭാതി, അങ്ങനെ പ്രകാശമാനമായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്, ഒരു കറുത്ത ബാക്ക്ഗ്രൌണ്ടില് ഒരു വെളുത്ത അക്ഷരമുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണാം എന്ന് പറയുന്നത് പോലെ, ആ ചുമന്ന അല്ലെങ്കിൽ നിറമേറി അല്ല നിറവ്യത്യാസങ്ങളുള്ള ധമനിക്ക് ചുറ്റും ഈ മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ ചെറും വെളുനിളപ്പമുള്ള ഈ ഞരമ്പുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്നത് കണ്ടാൽ അതിങ്ങനെ ജ്വാലകൾ പോകുന്നത് പോലെ ഇരിക്കുന്നില്ലേ എന്ന് തോന്നും. ഈ ഉത്തരനാരായണം പഠിച്ചവർക്ക് ആ ഡിസക്ഷൻ ചെയ്യുമ്പോൾ എത്ര ശരിയാണ് എന്ന് തോന്നും. പക്ഷേ അതല്ലാത്തവർക്ക് അത് സിംപത്തറ്റിക് ഫൈബേഴ്സ് ഇങ്ങനെ ആർബറൈസ് ചെയ്തുകൊണ്ട് ഓരോ രക്തക്കുഴലിനെ ചുറ്റും അങ്ങനെ കടന്നു പോകുന്നു, മഹാധമനിക്ക് ചുറ്റും കൂടി അങ്ങനെ കടന്നു പോകുന്നു എന്ന് പറയാം. സന്തതകം ശിലാഭിസ്തുലംഭത്യാകോശസന്നിഭം സന്നിഭം അതുപോലെ ആ പ്രകാശമുള്ളതുപോലെ ഇരിക്കുന്നു. ഈ പറയുന്ന ശിലാഭിഹി കല്ലാണോ? എന്നാ കല്ലുമല്ല, കല്ലുപോലെ പ്രകാശിക്കുന്നു, എന്നാലോ നിറവ്യത്യാസങ്ങളുണ്ട് താനും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഭാഗങ്ങളിൽ തസ്യാന്തേ സുഷിരകം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. അവിടെ തസ്യാന്തേ സുഷിരകം സൂക്ഷ്മം, സൂക്ഷ്മമായ ഒരു സുഷിരം അവിടെ ഉണ്ട്. അവര് മൈക്രോസ്കോപ്പ് വെച്ച് ഡിസക്ട് ചെയ്ത് നോക്കിയിട്ടാണോ പറയുന്നത്? തസ്യാന്തേ സുഷിരകം സൂക്ഷ്മം, ആ സുഷിരത്തിലാണ് എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. തസ്യ മധ്യേ വന്നിശിഖ അനിയോർധ്വാ വ്യവസ്ഥിത. അവ്യയനായ ഭഗവാൻ പരമാത്മാവ് ഈശ്വരൻ ആ പരമാത്മാവ്യവസ്ഥിത. തസ്യാന്തേ സുഷിരകം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം തസ്യ മധ്യേ വന്നിശിഖ. ആ വന്നിശിഖകൾ ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ നിൽക്കുന്ന ആ സുഷിരത്തിന് ചുറ്റുമുണ്ടെങ്കിലും അവിടെ സൂക്ഷ്മമായ അവിടെ പരമാത്മാവ്യവസ്ഥിത മാത്രമാണോ? അത് ജ്വാലമാലാക്കുലം ഭാതി വിശ്വസ്യാജതനം മഹതെന്ന് പറഞ്ഞു. വിപീതാഭാസ്വസ്തനൂപമാ പീതാഭാസ്വസ്തനൂപമാ പീത മഞ്ഞ നിറം, ആഭ പ്രകാശം, മഞ്ഞ നിറത്തിലുള്ള ആ തനു ആ ശരീരം അതിന്റെ തസ്യാ ശിഖായാ മധ്യേ പരമാത്മാവ്യവസ്ഥിത അവിടെയാണ് നിൽക്കുന്നത്. ആധുനിക ശാസ്ത്രപ്രകാരം നോഡൽ ടിഷ്യൂ എന്ന് ഞങ്ങൾ പറയുന്നതാണ് ഇത്. നീലതോ യതമധ്യസ്ഥാതി ദ്വല്ലേഖേ ഭാസ്വരാ. നീലതോ യതമധ്യസ്ഥാതി, നീലനിറം ആ ഭാഗത്തുണ്ട്, യതം അല്പം താഴ്ന്നിരിക്കുന്നു അതിന്റെ നടക്ക്. നീലതോ യതമധ്യസ്ഥാതി ദ്വല്ലേഖേ അവഭാസ്വര, അല്പം പ്രകാശം കുറഞ്ഞിട്ടാണെങ്കിലും അവഭാസ്വര അങ്ങനെ ഭാസ്വരമായിട്ട് കാണുന്നു. നീവാരശൂകവത്തൻവീപീതാഭാസ്വസ്തനൂപമാ. നീവാരം, ഈ നമുക്ക് ഈ നെല്ല് കൃഷി ചെയ്യുന്നവർക്കറിയാം, ആ നെല്ല് കൃഷി ചെയ്തെടുക്കുമ്പോൾ അതിന്റെ പൂവിൽ പോലും ശൂകം എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ ഓൺ എന്ന് പറയും. അങ്ങനെ ഓരോ മുള്ളുപോലെ ഓരോന്നും അതിന് കാണും, ഓരോ നെല്ലിനും കാണും. അത് കൊയ്തെടുത്തതിന് ശേഷം അതിന്റെ ഓരോ ഭാഗങ്ങളുമൊക്കെ എടുത്ത് അടിച്ച് ഒക്കെ കഴിയുമ്പോൾ ഈ ഓണൊക്കെ അങ്ങ് പോയി പോവും, ചിലതിലൊക്കെ പിന്നെയും അത് കാണും. അതുപോലെയാണ് നീവാരശൂകവത്തൻവീപീതാഭാസ്വസ്തനൂപമാ. അല്പം താഴ്ന്നിരിക്കുന്നു, നീല അല്പം നീലനിറം അവിടെയുണ്ട്, അല്പം അവിടെ താഴ്ന്നിട്ടുമുണ്ട്. അതിന്റെ മധ്യത്തിൽ ആ നീവാരം എന്ന് വെച്ചാൽ ബാർലി, നെല്ല്, ഇതിനെല്ലാം ആ ഇവയ്ക്കെല്ലാം തന്നെ ഗോതമ്പനായാലും ഉണ്ട്, ഈ ആണെന്ന് പറയുന്നത് പോലെ ഇതുണ്ട്. ആ നിറത്തിൽ അല്പം മഞ്ഞ നിറത്തിൽ, അതാണ് പീതാഭ എന്ന് പറഞ്ഞത്. ഈ പറയുന്നത് നോഡൽ ടിഷ്യൂ ആണ്, നാം ഇന്നത്തെ അനാറ്റമിയിൽ പഠിക്കുന്ന നോഡൽ ടിഷ്യൂ. ആ ഹൃദയത്തിന്റെ ചുമന്ന മാംസപേശികളുടെ ഇടയ്ക്ക് അല്പം നീലിമ ചേർന്ന ഭാഗത്ത് ഒരു കുഴിഞ്ഞ സ്ഥലത്ത് എ വി നോഡ് ആൻഡ് എസ് എ നോഡ് എന്ന് പറയുന്നതാണ് ഈ വ്യവഹാരം വിവക്ഷിക്കുന്നത്. അതിന് ആ നോഡൽ ടിഷ്യൂവിന് ഒരു ചെറിയ മഞ്ഞ നിറവുമുണ്ട്. അപ്പോ സ്വസ്ഥനൂപമ അവിടെയാണ് തസ്യാ ശിഖായാ മധ്യേ പരമാത്മാവ്യവസ്ഥിത. ആ ഭാഗത്താണ് പരമാത്മാവ്, അവ്യയനായ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തിലാണ്, അവരവരുടെ ഹൃദയത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കണം. നാം വേണമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരൻ അവിടെയുണ്ട്. നാം അറിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാവുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന നോഡൽ ടിഷ്യു എന്ന് പറയുന്നതിൽ നിന്നും ഒരു ബണ്ടിൽ ഓഫ് ഹിസ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്, അതിൽ നിന്നും ഇങ്ങനെ ഒരു മാല പോലെ രണ്ട് ഭാഗത്തേക്കും രണ്ട് ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തോട്ടും പോകുന്നു. ഇതിനെ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് ഞങ്ങൾ പറയുന്നു. അത് ഒരു മാല പോലെ രണ്ട് ഭാഗത്തേക്കും രണ്ട് വെൻട്രിക്കിളിന്റെ ഭാഗത്തേക്കും പോയി മാംസപേശികളിലോട്ട് ചെന്ന് ചേരുന്നു. ഈ പറയുന്ന നോഡിന്റെ പ്രവർത്തനം നിന്നുപോയാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തെറ്റാകുന്നു, ഹൃദയമിടിപ്പ് തെറ്റുന്നു. അപ്പോ ഇപ്പൊ പറയാറുണ്ട് അതിന് ഇഡിയോ വെൻട്രിക്കുലർ റിഥം, കണ്ടക്ഷൻ ഫൈബർ കണ്ടക്ഷൻ ഡിഫക്ട്. ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാം എടുത്തിട്ട് അതിനെ കണ്ടക്ഷൻ ഡിഫക്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ഇതൊക്കെ കാരണം ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയാവണില്ല. അതുകൊണ്ട് 100% റെസ്റ്റ് എടുക്കണം, മരുന്ന് വേണം. മഹർഷിമാര് അന്ന് തന്നെ പറഞ്ഞു, നീവാരശൂകവർത്തൻ വിപീതാഭാസ്വസ്ഥനൂപമ. അതിന്റെ ഇത് കൂടുതൽ എങ്ങനെ ഉപമിക്കാനാവും? അവര് മാംസദൃഷ്ടികൾ കൊണ്ട് കണ്ടോ? പക്ഷേ ദിവ്യചക്ഷുസ് കൊണ്ടത് കണ്ടു, കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് നാം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിൽ ആ ഹൃദയത്തിലെ പേശികളെ ഞങ്ങൾ പഠിക്കുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിതാണ് ആദ്യം മനസ്സിൽ തോന്നിയത്. കാരണം ഉത്തരനാരായണം വായിച്ചിട്ടുള്ളവർക്ക് അത് തോന്നാൻ വഴിയുള്ളൂ, അല്ലാത്തവർക്ക് തോന്നാൻ്റെ കാര്യമില്ല. അപ്പോഴാണ് ജ്വാലമാലാകുലംഭാതി, രണ്ട് വശത്തോടും ഇങ്ങനെ ജ്വാല പോലെ ഈ കണ്ടക്ടിംഗ് ഫൈബേഴ്സ് അങ്ങനെ പോവുകയാണ് ഹൃദയത്തിലെ ഓരോ പേശിയുടെ ഭാഗങ്ങളിലേക്കും. അതിൽ കൂടി ഈ ഇംപൾസസ് എന്ന് പറയുന്നത് ചെന്നെത്തിയില്ലെങ്കിൽ ഹൃദയമിടിപ്പ് തെറ്റിപ്പോകുന്നു. ഹൃദയമിടിപ്പ് തെറ്റിയാൽ, ഹൃദയത്തിന്റെ പ്രവർത്തനമൊക്കെ തെറ്റിയാൽ പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഹൃദയരോഗിയാണ് എന്ന് പറയാം. അപ്പോ ആ ജ്വാലമാലാ കുലംഭാതി വിശ്വസ്യായതനം മഹതെന്ന് പറഞ്ഞതിനകത്തെ വ്യക്തത, വസ്തുത എത്ര ഗംഭീരമായിട്ട് നമ്മുടെ ഉത്തരനാരായണത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, സബ്രഹ്മസശിഭസഹരിസേന്ദ്ര സോക്ഷര പരമസ്വരാട്, അവിടെ തന്നെയാണ് സശിവ, അവിടെ തന്നെയാണ് ഈശൻ, അവിടെ തന്നെയാണ് ബ്രഹ്മൻ, അതുതന്നെയാണ് ഇന്ദ്രൻ, പരമനായ സ്വരാട്, ആ അവന്റെ ആസ്ഥാനവും അവിടെ തന്നെ. ഈ പറയുന്ന ഈ നോഡൽ ടിഷ്യുവിന്റെ പ്രവർത്തനം 2 മിനിറ്റ് നിന്നുപോയാൽ പ്രാണൻ തലച്ചോറിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, തലച്ചോറിന്റെ പ്രവർത്തനം നിന്നുപോകുന്നു. അപ്പോ ഒരു മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഈ നോഡൽ ടിഷ്യുവിന്റെ പ്രവർത്തനം ശരിയായിട്ടിരിക്കണം. അവിടെ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഒരു അല്പനേരം 1 മിനിറ്റ് ആ പ്രവർത്തനം നിന്നുപോയാൽ തലച്ചോറിലോട്ടുള്ള രക്തപ്രവാഹം നിന്നുപോകുന്നു, തലച്ചോറിലേക്കുള്ള പ്രാണവായു എത്തുന്നില്ല, തലച്ചോറ് മരിച്ചുപോകുന്നു. ആധുനിക ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ ബ്രെയിൻ ഡെഡ്. നമ്മൾ കൈകൊണ്ട് തലയ്ക്കാ തൊടുന്നത്, എന്റെ ബുദ്ധി ഇവിടെയാണെന്ന് പറയാറില്ല, എന്റെ ബുദ്ധി ഇവിടെയാ, എന്റെ ഞാനെന്ന് പറയുമ്പോ ഹൃദയത്തിനെ പറയുന്നില്ലെങ്കിലും ആ ഈഗോ ആ നെഞ്ചിനെയാണ് തൊടുന്നത്. അതാണ് പരമാത്മാ എന്ന് പറഞ്ഞത്. ആ പറയുന്ന ആ വ്യക്തത, അതിലൂടെ ഈശ്വരന്റെ സ്ഥാനം, അതിന്റെ പ്രധാനമായ ഭാഗം, ആ വ്യവസ്ഥിതി, അതിന്റെ പ്രവർത്തനം, അതിന്റെ ചോദനം ഒക്കെ തന്നെ ഈ പറയുന്ന നോഡൽ ടിഷ്യൂവിലൂടെ ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഉത്തരനാരായണം വായിച്ച് ഉത്തരനാരായണത്തിലെ ഈ ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആർഷഭാരതത്തിലെ ശാസ്ത്രജ്ഞാനം എത്ര അപരിമിതമായിരുന്നു എന്ന് നമുക്ക് തോന്നും. നമുക്ക് പറയാം അവരന്ധവിശ്വാസികളായിരുന്നു, ഒരു മൂലയിൽ കുത്തിയിരുന്ന് കണ്ണുമടച്ച് ജപിച്ചു വസിക്കും എന്ന് പറഞ്ഞ പോലെയല്ല. മാത്രമല്ല, ഛാന്തോക്യത്തിൽ തന്നെ വീണ്ടും പറയുന്നു, ഏതൊന്നിനെ നീ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞിരിക്കുന്നുവോ അതിനെ നീ അറിഞ്ഞോ എന്ന് ചോദിച്ച പോലെ, ആ കണ്ണുമടച്ച് ജപിച്ചിരുന്നെങ്കിലും ഈ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും സ്വയം മാനസികമായിട്ടുള്ള വിശകലനം നടത്തി അത് അന്തർദൃഷ്ട്യ കണ്ടവരാണ് നമ്മുടെ ആർഷഭാരതത്തിലെ മഹർഷിമാർ. അതുകൊണ്ട് ഈ പറയുന്ന ഉത്തരനാരായണം പോലെ ഉള്ള ഈ ശ്ലോകങ്ങളിലൂടെ ഈ ഋക്കുകളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ ശ്രമിച്ചാൽ മനസ്സിലാകും. അതുതന്നെയാണ് ഈ പറയുന്നത്. ഈ പറയുന്ന ഫിസിക്സും ഒക്കെ അതിൽ കൂടെ വരുന്നുണ്ട്. നെർവ് കണ്ടക്ഷൻ, നെർവ് ഇമ്പൾസസ്, ദി ഇലക്ട്രോണിക് ഡിസ്റ്റർബൻസസ്, ദി ഇമ്പൾസ് പ്രൊഡക്ഷൻ, ദി കണ്ടക്ഷൻ ഓഫ് ദി ഇമ്പൾസ്, ഇതെല്ലാം ഈ പറയുന്ന ആ ഓരോ പ്രവർത്തനങ്ങളും മനനം ചെയ്യുമ്പോൾ മാനനം ചെയ്യാനും അളക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇത് തന്നെ ഫിസിക്സിലെ ഒരു കാര്യം തന്നെ വേണമെങ്കിൽ പറയാം. മന്ത്രപുഷ്പം പറയുമ്പോൾ പറയാറുണ്ട്, യോപാം പുഷ്പം വേദ പുഷ്പവാൻ പ്രജാവാൻ പശുമാൻ ഭവതി ചന്ദ്രമാവാ അവാം പുഷ്പം പുഷ്പവാൻ പ്രജാവാൻ പശുമാൻ ഭവതി. യോപാം പുഷ്പം വേദ അപാം പുഷ്പം, ആ അപം ആ അപഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലമാണ്. ജലമേറിയ പുഷ്പം, ജലത്തോടുകൂടിയ പുഷ്പം, ജലം നിറഞ്ഞു നിൽക്കുന്ന പുഷ്പം, അതെന്താണെന്ന് അറിയുന്നുവോ? യോപാം പുഷ്പം വേദ, ജലത്തിൽ നിൽക്കുന്ന പുഷ്പം ഏതാണ്? താമരയാണ്. വേറെ ഏതെങ്കിലും പുഷ്പം ജലത്തിൽ നിൽക്കുന്നുണ്ടോ? ഉണ്ട്, ആമ്പൽ. അപ്പോ അത് തന്നെ പറയും. വേണമെങ്കിൽ നമുക്കറിയാം, ചന്ദ്രോദയമാകുമ്പോ ആമ്പൽ വിടരുന്നു, സൂര്യോദയമാകുമ്പോ പത്മം വിടരുന്നു. അപ്പോ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ചന്ദ്രോദയം സൂര്യോദയം ഇവയൊക്കെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പൊ അപാം പുഷ്പം എന്താണെന്ന് ചോദിച്ചാൽ, ജലത്തിൽ വിടരുന്ന പുഷ്പങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഈ പറയുന്ന ഈ പ്രതിഹാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് അറിയുന്നവൻ എന്താകുന്നു? അവൻ പുഷ്പവാനാകുന്നു, അവൻ പുഷ്പത്തോടു കൂടിയവനാകുന്നു. മാത്രമല്ല, കാര്യവിവരം അറിയുന്നവനെ പുഷ്പവാൻ എന്ന് പറയും. മാത്രമല്ല, അവൻ പ്രജാവാനാകുന്നു, അവന് അവന്റെ സന്തതികൾ ഉണ്ടാകുന്നു. എന്താണ്? അതാ പിന്നെ പറയുന്നത്, ചന്ദ്രമാവാ അപാം പുഷ്പം പുഷ്പവാൻ പ്രജാവാൻ പശുമാൻ ഭവതി യഏവം വേദ യോപാമായതനം വേദ ആയതനവാൻ ഭവതി അഗ്നിർവാ അപാമായതനം ആയതനവാൻ ഭവതി യോരഗ്നേരായതനം വേദ ആയതനവാൻ ഭവതി ആപോവാ അഗ്നേരായതനം ആയതനവാൻ ഭവതി. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അഗ്നിയുടെ ആയതനം, അതിന്റെ ആയതനം എന്ന് വെച്ചാൽ അതിന്റെ ലിമിറ്റ്സ് എവിടെയൊക്കെയാണ് അതിരിക്കുന്നത്, ഏത് ഭാഗത്തൊക്കെയാണ് അവന്റെ അതിർത്തികൾ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അഗ്നിയുടെ ആയതനം അറിയുന്നവൻ, അടുത്തതായിട്ട് അഗ്നിയുടെ ആയതനം അറിയുമ്പോൾ പിന്നെ അതിലോട്ട് വരുമ്പോൾ എന്താണ് ഈ അഗ്നി എന്ന് പറയുന്നത്? എന്താണ്? കാർബണോ ഒക്കെ കത്തി ജ്വലിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇങ്ങാലാമ്ല വാതകം വരുന്നു, നീരാവി ഉണ്ടാകുന്നു. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അതിലും ഒരു ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് ജലാംശമാണ്. ആ ജലാംശമാണ് പുറത്തോട്ട് പോകുന്നത് ഈ വാതകങ്ങളെ കൂടാതെ. അതുകൊണ്ടാണ് അഗ്നിർവാ അപാമായതനം ആയതനവാൻ ഭവതി. അപ്പോ ആണ് അതിന്റെ ലിമിറ്റ്സ് അല്ലെങ്കിൽ അതിർത്തികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് എന്താണ് പറയുന്നത്? യോത്സുനാവം പ്രതിഷ്ഠിതാം വേദ പ്രത്യേവതിഷ്ഠതി. യോ അപ്സു നാവം പ്രതിഷ്ഠിതാം വേദ. അപ്സു ജലങ്ങളിൽ, നാവം വള്ളം അല്ലെങ്കിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തു എന്ന് വെച്ചോളൂ. അത് പൊങ്ങിക്കിടക്കുന്നത് എങ്ങനെ? യോപ്സുനാവം പ്രതിഷ്ഠിതാം വേദാം, ജലത്തിൽ ഇത് നാവം വള്ളം എങ്ങനെ പൊങ്ങിക്കിടക്കുന്നു എന്ന് അറിയുന്നോ? എന്തുകൊണ്ടാണ് അത് പൊങ്ങിക്കിടക്കുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ലോ ഓഫ് ഫ്ലോട്ടേഷൻ. ആ ലോ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന ഫിസിക്സിൽ പഠിപ്പിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നതിന് പകരം യോപ്സുനാവം പ്രതിഷ്ഠിതാം വേദ പ്രത്യേവതിഷ്ഠതി, അതറിയുന്നവൻ അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിലകൊള്ളുന്നു. കാരണം ശാസ്ത്രം പഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ലോ ഓഫ് ഫ്ലോട്ടേഷനും ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ യോപ്സുനാവം പ്രതിഷ്ഠിതാം വേദ എന്ന് പറഞ്ഞങ്ങ് നിർത്തി. മാത്രമല്ല, അതിനെ തുടർന്ന് ഗുരുവിൽ നിന്നും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോ ഈ ഊർജതന്ത്രത്തിലെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക്സും ഒക്കെ പഠിച്ചു പോകും. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ മന്ത്രരൂപത്തിൽ കൂടെ ഈണത്തിൽ ചൊല്ലാനും അത് മനസ്സിൽ നിൽത്താനും അത് എന്നും ഉപയോഗപ്രദമാക്കാനും ഉള്ള ഒരു വഴി ആർഷ ശാസ്ത്രജ്ഞന്മാർ ആയ മഹർഷിമാരെ കണ്ടത്. ഈ പറയുന്ന പോലെ വീണ്ടും നോക്കുമ്പോ സോമായ അമൃതകലജഹസ്തായ നക്ഷത്രാധിപതയെ അശ്വവാഹനായ സാംഗായ സായുധായ സശക്തി പരിവാരായ ഉമാമഹേശ്വര പാർഷദായ നമഃ. എവിടെയാണ് സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ എന്നൊരർത്ഥം. സോമൻ എങ്ങനെയാണ് അമൃതകലശത്തോടുകൂടി നിലകൊള്ളുന്നു? നക്ഷത്രാധിപതയെ, നക്ഷത്രങ്ങളുടെ അധിപനാണ് ചന്ദ്രൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ എല്ലാ ആയുധങ്ങളോടുകൂടിയൊക്കെ നിൽക്കുന്നു. അവന്റെ വാഹനം കുതിരയാണ്, അശ്വവാഹനായ. മാത്രമല്ല, അവന്റെ സ്ഥാനം എവിടെയാണ്? സം സോമായ നമഃ. പിന്നെ ഉത്തരദിഗ്ഭാഗേ ഹൃദയസ്ഥാനേ സോമസുപ്രീത സുപ്രസന്നോ വരദോ ഭവതോ എന്ന് പറയുന്നു. ഈ സോമൻ എന്ന് പറയുന്ന ദേവൻ ഹൃദയത്തിലാണ് നിലകൊള്ളുന്നത്. ഉമയാസഹ വർത്തതേ ഇതി സോമ, ഉമയോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് സോമനായത്. അപ്പൊ വെറും ഈ കാണുന്ന ചന്ദ്രനല്ല, ചന്ദ്രനും ആകാം, അവിടെയും ഭഗവാൻ ഈശ്വരൻ തന്നെ ഉള്ളത്. എങ്കിലും ഉമയോടുകൂടിയിരിക്കുന്ന ഉമയാസഹ വർത്തതേ ഇതി സോമ എന്ന് പറയുന്ന ആ സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്, ഹൃദയത്തിൽ വർത്തിക്കുന്നത് എന്ന് സമർത്ഥിക്കുന്നു. സബ്രഹ്മ ശിവ സഹരി സേന്ദ്ര സോക്ഷര പരമസ്വരാട്. നേരത്തെ പറഞ്ഞത് തന്നെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ സമയം വളരെ അധികരിച്ചിരിക്കുന്നു, കേട്ട് മടുപ്പ് വരാൻ പാടില്ല. സ്വരം നന്നായിരിക്കുമ്പോ ശബ്ദം നിർത്തണം എന്നൊക്കെ ഉള്ളത് കൊണ്ടും ഈ പറയുന്ന ഈ ഓരോ കാര്യങ്ങളും നോക്കുമ്പോ അത് തന്നെ വീണ്ടും ചൊല്ലിപ്പോകുന്നു. പുനർണ ആത്മാ പുനരായുരാകാതെ പുനഃപ്രാണ പുനരാഗോതം ആകാതെ വൈശ്വാനരോരശ്മിഭർവാവൃധാന അന്തസ്തിഷ്ഠത്വമൃതസ്യ ഗോപാ ആരാധയാമി ഭക്ത്യാത്വാം അനുഗ്രഹാണ മഹേശ്വര എന്ന് പറയേണ്ടുന്നത്. എന്താണ് ആത്മാവ്, ആയുസ്, ഇതെല്ലാം പുനർണ ആത്മാ പുനരായുരാകാൻ പുനഃപ്രാണ പുനരാകൂതമാ, എല്ലാത്തിനും ഒരു ഓബ്ജക്റ്റ് ആകൂതി. ആ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോ വൈശ്വാനരാജ്ഞിയായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതും അവൻ തന്നെ. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തം പചാമ്യന്നം ചതുർവിധം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ആ വൈശ്വാനരനായിട്ട് ശരീരത്തിൽ ഇരുന്ന ശരീരത്തിലെ തനൂൻ നപാതയതി തനൂ നപാദ്, ശരീരത്തിനെ രക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ സാക്ഷാൽ പരമേശ്വരൻ ബാഹ്യമായിട്ട് കാണുന്ന അഗ്നിജ്വാലയല്ലാതെ അന്തരാഗ്നിയായിട്ട് ആഹാരങ്ങളെ പചനം ചെയ്ത ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹേശ്വരൻ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഹൃദയത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഈ പറഞ്ഞ നോഡൽ ടിസ്യുവിലൂടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹേശ്വരൻ ആ രശ്മികൾ കൊണ്ട് ബാവൃധാനനായിട്ട് ചുറ്റി പിണഞ്ഞുകിടക്കുന്ന പ്രകാശരശ്മികളിലൂടെ അന്തസ്തിഷ്ഠതി. ആരാണ്? അമൃതസ്യ ഗോപാഹ, അമരത്വത്തോടുകൂടി അതിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഈ പറയുന്ന നമ്മുടെ ആർഷഭാരതത്തിലെ ചിന്താഗതികൾ വിശകലനം ചെയ്യാനുള്ള ഒരു വ്യഗ്രതയെങ്കിലും ഇന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, ഇതിനെല്ലാം ഒരവസരം കിട്ടിയതിന് ആ സാക്ഷാൽ പരമേശ്വരനോട്, മഹാദേവനോട്, മഹാവിഷ്ണുവിനോട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെ ഞാനിവിടെ അവസാനിപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷാ ഗോസജ്ജനേഭ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
ആരാധ്യനായ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞതിന് തത്തുല്യമായിക്കൊണ്ട് ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം അഭിസംബൂവ എന്നൊരു വരിയെടുത്ത് സ്കോട്ട്ലാൻഡിൽ നടന്ന ചരിത്രകാരന്മാരുടെ സമ്മേളനത്തിൽ വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ മറച്ചുകിടന്നപ്പോൾ ആ നക്ഷത്രം പുതിയതായി ജനിച്ച പ്രതീതിയുണ്ടായി എന്നുള്ളതിനെ ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാര് കമ്പ്യൂട്ടറിലിട്ട് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഋഗ്വേദത്തിന്റെ 10 മണ്ഡലത്തിൽ ഈ വരുന്ന പകുതി വരി എഴുതിയത് BC 4275 പ്ലസ് ഓർ മൈനസ് 75 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, നവീന സംസ്കൃതം ചേർത്ത് എഴുതിയിട്ടുള്ള 10 മണ്ഡലത്തിന്റെ പുറകോട്ടെടുത്ത് അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതാമം അഗ്നിപൂർവേഭ്യ ഋഷീഭിരീഢ്യോ നൂതനൈരുത എന്ന വരിയിലേക്ക് പോകുമ്പോൾ പ്രാചീന സംസ്കൃതം എഴുതപ്പെട്ടിരിക്കുന്നത് എത്ര കാലത്തിന് മുമ്പായിരിക്കുമെന്നറിഞ്ഞുകൂടാ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇഫ് വി ആർ കാൽക്കുലേറ്റിംഗ്, 4275 ഒരായിരം വർഷം പുറകോട്ടാണെങ്കിൽ 5275 ആദ്യത്തെ വരി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പറയുന്നൊരു വരിയുണ്ട്, പൂർവേഭിർ ഋഷീഭിരീഢ്യോ നൂതനൈരുത. ഹേ അഗ്നി, ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും മറ്റേതൊരു എനർജിയുമായി കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഈ രണ്ട് എനർജികളെയും ഒരുമിച്ച് ചേർത്ത് പാടിപ്പുകഴ്ത്തിയ ആ മന്ത്രത്തെ, ആ അഗ്നിയെ, നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ദ ഡിക്ലറേഷൻ ഈസ് മെയ്ഡ് ഹിയർ ദാറ്റ് യു ആർ ദ ഒബ്സർവബിൾ പ്രത്യക്ഷം ദൈവം. യെസ്, ഇന്ത്യൻസ് കൺസിഡേർഡ് ദ സെൽഫ് അവയർ. ഈ വാക്ക് ഇന്ന് പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞിരുന്നു. സെൽഫ് കോൺഷ്യസ്, സ്വബോധമുള്ള, ചൈതന്യമുള്ള ഈ എനർജിയെ അതേ സെൽഫ് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉപയോഗിച്ച് ഡോക്ടർ അമിത് ഗോസ്വാമിയും പ്രൊഫസർ എറിക് ഡീനും പ്രൊഫസർ ആർ ഇ വുൾഫും എഴുതിയിരിക്കുന്ന നാസയിലെ തിയററ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡുമാരെഴുതിയിരിക്കുന്ന പ്ലൂരൽ, അവരെഴുതിയിരിക്കുന്ന ആ അഗ്നിയെ പൂർവേഭിർ ഋഷീഭിരീഢ്യോ നൂതനൈരുത, പൂർവീകന്മാരായ ഋഷിവര്യന്മാര് പാടിപ്പുകഴ്ത്തിയെങ്കിലും നൂതനമായതുകൊണ്ട് ഞങ്ങൾ ചൊല്ലുന്നു എന്ന് പറഞ്ഞത് ഒരു പക്ഷേ എഴുതിയിരിക്കാൻ സാധ്യത BC 5275 അതിനു മുമ്പിലെ ഋഷിവര്യന്മാര് പാടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ അവർ സേക്ക് ഇൻ ദ EMS ഓഡിറ്റോറിയം ഒരായിരം വർഷം കൂടി ആഡ് ചെയ്താൽ BC 6275 ഈ സംസ്കൃത വരികൾ എഴുതിയിരിക്കുന്ന 193,500 പരം വാക്കുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് 397,516 അക്ഷരങ്ങളാണ് ശാകലശാഖയിലെങ്കിൽ അവയെ ചേർത്ത് ഇത്രയും പദങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്ന കാലഘട്ടം ഇവിടെ നിന്ന് പുറകോട്ട് ഒരു BC 6000 ഒരായിരവും കൂടി ചേർത്ത് BC 7000 ആക്കിയാൽ അവിടെ കാണാൻ സാധിക്കും സംസ്കൃതത്തിന്റെ ഉദയം. ആ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ച് ഇപ്രകാരം എഴുതണമെന്ന തോന്നൽ വരണമെങ്കിൽ ആ തോന്നൽ ഒരായിരം വർഷം കൂടി പുറകോട്ടെടുത്താൽ BC 8275 ആണെങ്കിൽ ചെന്നെത്തി നിൽക്കുന്നത് ബാബ ആറ്റമിക് റിസർച്ച് സെന്ററുകാരും നാഷണൽ ഫിസിക്കൽ ലാബറട്ടറിക്കാരും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഒരുമിച്ച് ചേർത്ത് കാലിബംഗാനിലും ഭഗവാൻപുരയിലും മെഹർഗറിലും നടത്തിയിരിക്കുന്ന ആർക്കിയോളജിക്കൽ സ്റ്റഡിയിൽ BC 8750 വർഷം പ്ലസ് ഓർ മൈനസ് 250 വി ആർ ടച്ചിങ് BC 9000 ഋഗ്വേദം പുറകോട്ടെടുത്താൽ ടച്ച് ചെയ്യുന്ന അതേ ബിന്ദുവിലേക്ക് ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്നു. 9000 BC പ്ലസ് 2000 AD ഈക്വൽ ടു 11000 years. മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാര് മന്ത്രത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം ദമാദി സമ്പദത്രയർദ്ധ്യാവ പൃഥിവി ജനയൻ ദേവയേക. ഈ ജ്യോതിസ്വരൂപങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ആ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും ഉള്ള വിശ്വം മുഴുവനും കണ്ണുകളും ബ്രെയിനും ഹസ്തവും പാദവുമുള്ള ഒരു സ്വബോധമുള്ള അനുനിമിഷം എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് പ്രൊഫസർ പറഞ്ഞ ആ പ്രപഞ്ചത്തില് ആ വിശ്വം മുഴുവനുമുള്ള അറിവ് ഉണ്ട് എന്ന് അസന്നിഗ്ധമായി ഡിക്ലെയർ ചെയ്ത ഋഗ്വേദത്തിലെ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാര് കണ്ടത് പ്രപഞ്ച ചൈതന്യത്തെയാണ്. ആ ചൈതന്യത്തെ അതേപോലെ ഒപ്പിയെടുത്ത് ഉഷസ്സിനെ ഭാര്യയാക്കി കൊണ്ടുവന്ന് സൂര്യനെ സർവചൈതന്യത്തിന്റെയും ആധാരമാക്കി എടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ഭാ 24 എന്ന അക്ഷരം, ഭാ എന്ന രണ്ടാമത്തെ അക്ഷരത്തിന്റെ അർത്ഥം പ്രപഞ്ചഗോളം, അന്തരീക്ഷം, എല്ലാം അകത്ത് സൂക്ഷിക്കുന്നത് കൊണ്ട് അന്തരീക്ഷം. ആ അന്തരീക്ഷത്തില് പ്രപഞ്ചത്തില് സർവജ്യോതിസ്വരൂപങ്ങളെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ കണ്ണുമടച്ച് രാത്രി ഒരു 7:30 ശേഷം ടെറസിന്റെ മുകളിൽ കയറിയിരുന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇന്നത്തെ കണക്കനുസരിച്ച് 1 ബില്യൺ ഗാലക്സി ഉണ്ട്. ഈ ഗാലക്സിയില് 1 ബില്യൺ സോളാർ സിസ്റ്റം ഉണ്ട്. വെറുതെ മഹാസങ്കല്പത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്ത്യയാ പരിമിതയാ ശക്തിയാ പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ മധ്യത്തില് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ പ്രപഞ്ചത്തിന്റെ രൂപത്തിലേക്ക് കണ്ണു തുറന്നു നോക്കരുത്, കണ്ണടച്ചു നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു രൂപമുണ്ട്, നന്ദം ന മദ്യം ന പുനസ്തവാദ്യം, തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത ഒരു രൂപം. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദുത്തിത, ആയിരക്കണക്കിന് സൂര്യന്മാര് ജ്വലിച്ചിരിക്കുന്ന ഒരു രൂപം. ആകാശത്തിനും സമുദ്രത്തിനും അനന്തതയുടെ പര്യായമായി കൊടുത്ത നീലനിറം, അനന്ത സർപ്പം എന്ന ഇൻഫിനിറ്റിയുടെ മുകളിൽ കിടക്കുന്ന ആ പ്രപഞ്ചരൂപത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ടൊരു സിംബോളിക് റെപ്രസെന്റേഷനിലൂടെ വിശ്വാകാരം ഗഗനസദൃശം എന്ന് പറഞ്ഞ് വിശ്വം വിഷ്ണുവശത്കാരോ ഭൂതഭവ്യഭവത് പ്രഭു എന്ന് പറഞ്ഞ് ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്ന് പറഞ്ഞ് അവിടെ മുമ്പിൽ വെച്ചപ്പോൾ ഭാരതീയ ആത്മീയത വൈദിക ചിന്താധാരയുടെ തുടക്കമാണെന്ന് വിശ്വസിച്ച് വിചാരിച്ച് അറിഞ്ഞ് 1000 വർഷത്തേതെങ്കിലും, ഞാൻ അത് പറയാൻ കാരണം അതിനപ്പുറം പോകാൻ താൽപര്യമുള്ളവരുണ്ട്. കാരണം ത്രേതായുഗത്തിലെ ശ്രീരാമൻ യാഗം നടത്തിയെങ്കിൽ ആ യാഗത്തിനുപയോഗിച്ച വേദമന്ത്രം ത്രേതായുഗത്തിനപ്പുറത്തെഴുതിയതല്ലേ എന്ന് ചോദിച്ചാൽ 432,000 വർഷമുള്ള കലിയുഗത്തിലെ 5102 വർഷങ്ങൾക്കപ്പുറം 864,000 വർഷമുള്ള ദ്വാപരയുഗം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ ശ്രീരാമൻ ജനിച്ചത് 900,000 വർഷം മുമ്പ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ട് 10,000 വർഷമെങ്കിലും പ്രപഞ്ചത്തെ കണ്ട് എഴുതിയിരിക്കുന്ന ചൈതന്യത്തിന്റെ മുമ്പിൽ കയ്യും കൂപ്പി ആഗ്രഹിക്കാനും ആലോചിക്കാനും ആശീർവദിക്കാനും സാധിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നൊരു ചൈതന്യം, ആത്മീയതയുടെ ചൈതന്യം, ശുദ്ധശാസ്ത്രത്തിന്റെ ചൈതന്യം. അമീയേ സപ്തരശ്മയത്തത്രാമേനാഭിരാദാത, എവിടെയാണോ സൂര്യന്റെ ഏഴ് രശ്മികളും പതിക്കുന്നത്, ഞാൻ എന്റെ കുടുംബത്തോടെ വസിക്കുന്നു എന്ന് പറഞ്ഞ സൂര്യരശ്മിയുടെ ഏഴ് നിറങ്ങൾ തന്ന, ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ചായുധം ചയുധം ച പ്രയുധം ച പ്രയുധം ച നിയുധം ചാർഭുതം ച എന്ന് പറഞ്ഞ അവിടെ അങ്ങനെ മുമ്പോട്ട് പോവുക. ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം എന്ന ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ലോകത്തിലെ നാലക്കങ്ങൾക്കപ്പുറം സംഖ്യ എഴുതാൻ അറിയാതിരുന്ന മാനവരാശി ജീവിച്ചിരുന്നതിന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ എഴുതിയവരാണ് ഭാരതീയര് എന്ന ശാസ്ത്രം. യവാഷ്ടമേ മാഷാഷ്ടമേ തിലാഷ്ടമേ എന്ന ധാന്യങ്ങളെക്കുറിച്ച് എഴുതിയവര്, ലോഹത്തെക്കുറിച്ച് എഴുതിയവര്, ചൈതന്യത്തെക്കുറിച്ച് എഴുതിയവര്, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആരാധ്യനായ ഡോക്ടർ സാംബശിവൻ പറഞ്ഞതുപോലെ ഏതൊന്നിനെക്കുറിച്ച് അറിയാനാണോ സാധിക്കുന്നത് ആ അറിവ് സർവ്വ അറിവിന്റെയും അടിസ്ഥാനപരമാണ് എന്ന് ചാന്തോക്യോപനിഷത്തില് നഖകൃന്ദനേന നെയിൽ കട്ടറിനെ കുറിച്ച് അറിഞ്ഞാൽ കൃഷ്ണായ സംസർവം വിജ്ഞേയം, ഇരുമ്പിനെ കുറിച്ച് പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇരുമ്പിന്റെ എക്സ്ട്രാക്ഷൻ, അതിന്റെ ഓൾസ്, മിനറൽസ്, എടുക്കേണ്ട വിധം, ഫ്ലക്സ്, സ്ലാഗ്, ഷീറ്റ്, 1400 ഡിഗ്രി, വിച്ച് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ മോസ്റ്റ് മോഡേൺ സയൻസ്? നോ, ഇറ്റ് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ. 1400 ഡിഗ്രി ടെമ്പറേച്ചർ ചൂടാക്കിയാലേ ഇരുമ്പ് വരുള്ളൂ എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ആധുനിക ശാസ്ത്രം പറയുമ്പോൾ, ഭാരതീയർ 1400 ഡിഗ്രി വരെ കൽക്കരി ഇല്ലാതിരുന്ന കാലത്ത് പോയതുകൊണ്ടാണ് ഇരുമ്പുണ്ടാക്കി ആ ഇരുമ്പിനെ പ്രോസസ് ചെയ്ത് നെയിൽ കട്ടർ എന്ന നഖകൃന്ദനം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ, ആ ഒറ്റ നെയിൽ കട്ടറിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര അറിവാണ് അതിന്റെ പുറകോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ ജീവധാര ഞാൻ ഏഴാമത്തെ മിനിറ്റ് ക്ലോസ് ചെയ്യാണ്. ഈ ജീവധാര ഭാരതത്തിന്റേതാണ്, അറിവിന്റേതാണ്. അറിയാൻ രണ്ട് കൈയും നീട്ടി മുമ്പോട്ട് ജനങ്ങൾ വരുന്നു. കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ജനങ്ങൾ വരുന്നു എന്നുള്ളതിന് പ്രത്യക്ഷാനുഭവമാണ് ഈ ഹാള്. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ എറണാകുളത്തും ഇങ്ങനെ ഒന്ന് നടത്തിയപ്പോൾ ആരാധ്യനായ ഡോക്ടർ സാംബശിവൻ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ആരും വരില്ല എന്ന്. പക്ഷെ അദ്ദേഹം ഹാളിനകത്ത് കയറിയപ്പോഴാണ് ഹാളിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പുറത്താരും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് വിചാരിച്ചത്. ഇവിടെയും അത് തന്നെയാ, അദ്ദേഹം വന്ന വഴിയിൽ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ കയറുന്നത് വരെ. കാരണം ഇവിടെ വന്ന് ഒരു ചായ കുടിച്ച് ഒരു ഭക്ഷണം കഴിച്ച് ജസ്റ്റ് ഒരു ഒരാൾക്ക് വേണ്ടി വന്നവരല്ല, കുത്തിയിരുന്ന് കേട്ടറിയാൻ വേണ്ടി വന്നവരാണ് എന്ന് പച്ച മലയാള ഭാഷയിൽ പറയാൻ സർവദാ യോഗ്യമായ ഒരു ഒബ്സർവേഷൻ. ഇത് ഏറ്റെടുക്കണം. 21-ാം നൂറ്റാണ്ടിന് ലോക ജനത ഭാരതത്തിലേക്ക് നോക്കുന്നു എന്ന് ഒരു ദുരഭിമാനവും ഓവർ കോൺഫിഡൻസും ഓവർ പ്രൈഡും ഒന്നും കൊണ്ട് പറയുകയല്ല. ഇറ്റ് ഈസ് എ ഫാക്ട്, ഇറ്റ് ഈസ് എ ട്രൂത്ത്, ഇറ്റ് ഈസ് ദ എസെൻസ്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം. സത്ത് അപിഹിതം മുഖം, ദാറ്റ് സത്ത് ഈസ് ദ ഫാക്ട്, ദാറ്റ് സത്ത് ഈസ് ദ ട്രൂത്ത്, ആൻഡ് ദാറ്റ് സത്ത് ഈസ് എവറിഥിങ് ദ എസെൻസ്. അത് ഇന്ന് സ്വർണ്ണ നിറത്തിലുള്ള പാത്രമല്ല, ഒരു ക്ലാവ് പിടിച്ച പാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇത്രയും അക്ഷരങ്ങളെ, ഇത്രയും പദങ്ങളെ ഒന്നുകൂടി ഓർക്കുക. ഋഗ്വേദത്തിന്റെ 25 ശാഖയില് 4 കഷ്ടിച്ച് ജീവിച്ചിട്ടുണ്ട്. യജുർവേദത്തിന്റെ 108 ശാഖയില് കഷ്ടിച്ച് 38 ജീവിച്ചിട്ടുണ്ട്. സാമവേദത്തിന്റെ 1001 ശാഖയില് ചിലപ്പോ തോന്നിയേക്കാം ഈ നമ്പർ വെറുതെ പറയുകയാണെന്നല്ല, വസ്തുതയാണ്. 1001 ശാഖയിൽ സാമവേദം എത്ര ജീവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ? രാണായണീയ ശാഖയിലെ ആചാര്യനാണ് കുറച്ചു മുമ്പ് സാമവേദം പറഞ്ഞത്. അഥർവവേദത്തിന്റെ 51 ശാഖ, ഇതിൽ പലതും നഷ്ടപ്പെട്ടു. 30-35 ബ്രാഹ്മണങ്ങൾ നഷ്ടപ്പെട്ടു. ഇനി എത്രയുണ്ട്? 10-25. ആരണ്യകങ്ങൾ എന്താണെന്ന് കേട്ടിട്ടില്ല. ഇതെല്ലാം ഒന്നറിയണം. ഇതെല്ലാം അറിയാൻ വളരെയധികം ആയുസ്സൊന്നും വേണ്ട, സാധിക്കുന്ന അത്രയും അറിയുക. എല്ലാവർക്കും വേദം പഠിക്കാൻ സാധ്യമല്ല, പക്ഷെ വേദം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കണം. ശ്രുതി സാധ്യമല്ല, കുറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സാധിക്കുന്ന അത്രയും ചെയ്യണം. ആ അഭിമാനം, ആ ചൈതന്യം. ഇന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഒരു മന്ത്രം ചൊല്ലിയപ്പോൾ രണ്ട് അസ്ഥികൾ തമ്മിൽ ചേർന്നു എന്ന്. റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്ട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം ശരീരത്തിൽ പരീക്ഷണം നടത്തി എത്രയോ അബ്നോർമാലിറ്റീസ് വെറും മന്ത്രം കൊണ്ട് മാറ്റാൻ സാധിക്കും. ശ്രുതിയോടുകൂടി ഓട്ടോ സജഷൻ കൊടുത്ത് ഒരു അന്ധവിശ്വാസിയുടെ ഭാഷയിലല്ല പറയുന്നത്, ബയോ കെമിസ്ട്രി ഡോക്ടറേറ്റ് എടുക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയുടെ ഭാഷയിൽ പറയുന്നു. ഇറ്റ് വിൽ വർക്ക്, ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഹാവ് ദ ട്രസ്റ്റ്, ദ ഫെയ്ത്ത് ആൻഡ് ദ ക്ലാരിറ്റി ഇൻ പ്രൊണൗൺസിയേഷൻ ഓഫ് ദ മന്ത്രാസ്, വാട്ട് എവർ വേ യു ടെൽ ഇറ്റ്. ന്യൂ ഓർലിയൻസ് മുതൽക്ക് അമേരിക്ക മുഴുവനും കാർ കാസറ്റുകളിലൂടെ ഈ മന്ത്രങ്ങൾ കേൾക്കാമെങ്കിൽ ഈ 10,000 ÷20 വിശ്വാമിത്രന് ശേഷം 500-ാമത്തെ തലമുറ EMS ഓഡിറ്റോറിയത്തിൽ, മഹാഭാഗ്യത്തിൽ ആ പേര് വന്നത്, ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന 500-ാമത്തെ തലമുറയ്ക്ക് 57% മലയാള വാക്കുകൾ സംസ്കൃതമാണ്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വേദമടക്കമുണ്ട്. ശാശ്വതമായ സത്യങ്ങൾ അറിയാൻ ജഗദീശ്വര അനുഗ്രഹമുണ്ടാകണം, ഒരു ശ്രമമുണ്ടാകണം. ഒരാൾക്കും ഈശ്വരൻ 24 മണിക്കൂറിൽ കൂടുതൽ സമയം കൊടുത്തിട്ടില്ല. ഒരാൾക്കും 7 ദിവസത്തിൽ കൂടുതൽ ഒരാഴ്ച കൊടുത്തിട്ടില്ല. ഒരാൾക്കും 365 ദിവസത്തിൽ കൂടുതൽ ഒരു വർഷവും കൊടുത്തിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് ട്രസ്റ്റ് വിച്ച് ഈസ് കമ്മിംഗ് ഫ്രം ഇൻസൈഡ്. ധാരാളം പേർക്ക് ധാരാളമായിട്ട് പറയാനുണ്ട് എക്സ്ക്യൂസുകളും പ്രോബ്ലങ്ങളും എല്ലാം. എന്നാലും സാധിക്കുന്ന അത്രയും ചെയ്യുക എന്ന് മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാറുള്ളത്. കാരണം ഈ ഡെഡ് ബോഡി ഒരു ദിവസം വിറകിന്റെ മുകളിൽ വെക്കും, മകൻ ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് പറയും. ഇപ്പൊ അഡൾട്രേറ്റഡ് ദർഭപ്പുല്ലേ കിട്ടാറുള്ളൂ എങ്കിലും ആ ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് പറയും, ഓം സ്മരകൃതോ സ്മരകൃതം സ്മര വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം. വായുവും അഗ്നിയും അമരത്വമുള്ള ജീവാത്മാവും ഇരുന്ന ശരീരം ഇതാ അവസാനം ഭസ്മമായി പോകുന്നു. ഇനി ഒന്ന് ആലോചിക്കുക, കഴിഞ്ഞത്, ഇപ്പൊ നടക്കുന്നത്, ഇനി മുതൽക്കുള്ളത്, ദ പാസ്റ്റ്, ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. വൺ തിങ് ഇറ്റ് വിൽ ബി വെരി ക്ലിയർ, ഇത് ഡെഡ് ബോഡിയോട് അദ്ദേഹത്തിന്റെ മകൻ പറയുകയല്ല, മകനോട് ഡെഡ് ബോഡി പറയുന്നതാ. കാരണം നീ ഓർക്കുക എവിടെയാ നിൽക്കുന്നത്, നീയും ഇതേ സ്ഥാനത്ത്. എന്റെ അച്ഛൻ കിടന്ന സ്ഥാനത്ത് ഞാൻ കിടക്കുന്നു, അവരുടെ അച്ഛൻ കിടന്ന സ്ഥാനത്ത് എന്റെ അച്ഛൻ കിടന്നു. അതിങ്ങനെ 500 തലമുറ അറിഞ്ഞുകൊണ്ട് പുറകോട്ട്, അടുത്തത് നിന്റെ ഊഴമാണ്. എവറി ബ്രീത്ത് ഈസ് ടേക്കിംഗ് യു ടു വേർഡ്സ് ഗ്രേവ് യാർഡ്. എവറി ബർത്ത്ഡേ ഇറ്റ് ഈസ് നോട്ട് ഫോർ ഹാപ്പി ബർത്ത്ഡേ. മൈ ഹോൾ ഹാർട്ടഡ് കണ്ടോളൻസ് ഫോർ എവറി ബർത്ത്ഡേ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എവറി ബർത്ത്ഡേ ഈസ് ദ നമ്പർ ഈസ് കമ്മിംഗ് ഡൗൺ. എത്ര വർഷം ജീവിക്കും? 72, അതിൽ ഒരെണ്ണം തീർന്നു. You are happy or unhappy? You should be happy because it is the logic which tells you that you are going nearer to graveyard. Karanam, age is fixed. It is not flexible. Decided in your case. Adinde orennam kadinju. Appa many returns of the happy birthday njan parayarilla. Minimum returns of this birthday. Because if it is more, you are going to get a heart attack. So, sadhikanam. Ee pravancha chaitanyathinte munpil bharatathinu ഒരു വലിയ റോളുണ്ട്. അത് ചെറുതായിട്ടെങ്കിലും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണം.